2024 ജൂൺ 26 ബുധനാഴ്ച കേരള കൗമുദി ഇ പേപ്പറിന്റെ എഡിറ്റോറിയൽ പേജിൽ നിന്ന് വായിക്കുന്നത് സോണിയ. വരുന്നു ഗാർഹിക തൊഴിലാളി സംരക്ഷണ ബിൽ, വീട്ടുജോലിക്കാർക്കും ക്ഷേമ പദ്ധതി. സുരേഷ് വണ്ടന്നൂർ എഴുതുന്നു, വീട്ടുജോലിക്കാർക്ക് രജിസ്ട്രേഷൻ, മിനിമം വേതനവും പെൻഷനും നിർബന്ധിച്ച് ജോലി പാടില്ല, ഏജൻസി നിരക്കിനും നിയന്ത്രണം. അസംഘടിത മേഖലയിൽ വീട്ടുജോലി ഉൾപ്പെടെ ചെയ്യുന്ന തൊഴിലാളികൾക്ക് സംരക്ഷണം ഉറപ്പാക്കുന്ന ഗാർഹിക തൊഴിലാളി സംരക്ഷണ ബിൽ ഈ മേഖലയിൽ തൊഴിലെടുക്കുന്നവർക്കുള്ള സർക്കാരിന്റെ കരുതൽ വാഗ്ദാനമാണ്. കേരള ഗാർഹിക തൊഴിലാളികളുടെ ബിൽ 2021 ഈ നിയമസഭാ സമ്മേളനത്തിൽ നിയമമാകുന്നതോടെ യാഥാർത്ഥ്യമാകും. നിയമത്തിന് കീഴിൽ രജിസ്റ്റർ ചെയ്തിട്ടുള്ള ഏതെങ്കിലും ഏജൻസി, ബ്യൂറോ, കോൺട്രാക്ടർ, വ്യക്തി, അസോസിയേഷൻ എന്നിവർ നിയമം അനുശാസിക്കുന്ന കാര്യങ്ങൾ പാലിക്കുന്നതിൽ പരാജയപ്പെടുകയോ ലംഘിക്കുകയോ ചെയ്ത ഒരു വർഷം വരെ നീളുന്ന തടവോ 10,000 രൂപ വരെ പിഴയോ രണ്ടോ കൂടിയ ശിക്ഷ ചുമത്താവുന്നതാണ്. നിർദ്ദിഷ്ട നിയമം ഗാർഹിക തൊഴിലാളികളെ നിയമിക്കുന്നത് സംബന്ധിച്ച് തൊഴിലുടമയുമായി ഏതെങ്കിലും ഇലക്ട്രോണിക് ആശയവിനിമയത്തിലൂടെ സേവനങ്ങൾ വാഗ്ദാനം ചെയ്യുന്ന വ്യക്തികൾക്കും ഏജൻസികൾക്കും ഇത് ബാധകമാണ്. സ്ത്രീകളായ വീട്ടുജോലിക്കാരും ഹോം നേഴ്സുമാരും അടങ്ങുന്ന അസംഖ്യം തൊഴിലാളികൾക്ക് രക്ഷാകവചമാകുന്നതാണ് പുതിയ നിയമം. അസംഘടിത മേഖലയിലെ ഇത്തരക്കാർക്ക് വിലപേശൽ ശേഷിയോ യൂണിയനുകളോ ഇല്ലാത്തതിനാൽ ഇവരെ വീട്ടുടമകളും ഏജൻസികളും മറ്റും പല വിധത്തിൽ ചൂഷണം ചെയ്യുന്ന സ്ഥിതിവിശേഷമാണ് നിലവിൽ. അർഹമായ ശമ്പളം ഉറപ്പാക്കുന്നതിനോ സേവനങ്ങൾ സംബന്ധിച്ച് എന്തെങ്കിലും തരം നിയന്ത്രണത്തിനോ പ്രത്യേക നിയമവുമില്ല. തൊഴിൽ നിയമങ്ങൾ, വ്യാവസായിക തർക്ക നിയമം തുടങ്ങി നിലവിലുള്ള നിയമങ്ങളിലെ വ്യവസ്ഥകൾ ഇവരെ പരാതികൾക്ക് പരിഹാരം കാണാൻ പര്യാപ്തമല്ല. ക്ഷേമ നിധി ബോർഡ്, ഉപജീവനത്തിനുള്ള അവകാശം, മിനിമം വേതനം, തൊഴിൽ മാനദണ്ഡങ്ങൾ, സുരക്ഷാ നടപടികൾ, തർക്ക പരിഹാര സംവിധാനം, ഗാർഹിക തൊഴിലാളികളുടെയും അവകാശികളുടെയും ക്ഷേമവും ആനുകൂല്യം, റിക്രൂട്ടിംഗ് ഏജൻസി രജിസ്ട്രേഷൻ, പെൻഷൻ ആനുകൂല്യങ്ങൾ എന്നിവയ്ക്കുള്ള വ്യവസ്ഥകൾ സംയോജിപ്പിക്കാൻ സർക്കാർ ഈ ബില്ലിലൂടെ ഉദ്ദേശിക്കുന്നു. നിയമം പ്രാബല്യത്തിൽ വരുന്നതോടെ അതിന്റെ 13-ാം വകുപ്പ് അനുസരിച്ചുള്ള സംസ്ഥാന ഗാർഹിക തൊഴിലാളി ക്ഷേമനിധി ബോർഡും പ്രവർത്തനക്ഷമമാകും. ബോർഡിൽ രജിസ്റ്റർ ചെയ്ത എല്ലാ അംഗങ്ങൾക്ക് ഇതിന്റെ പ്രയോജനം ലഭിക്കും. സെക്ഷൻ 3 അവകാശങ്ങൾ വിശദമാക്കുന്നത്. സെക്ഷൻ 3(2) പ്രകാരം ഗാർഹിക തൊഴിലാളിക്ക് മാന്യമായ ജോലിയും ജീവിത സാഹചര്യങ്ങളും തൊഴിൽ സുരക്ഷയും ആരോഗ്യരക്ഷയും നൽകണം. ഇവരുടെ ജോലി സമയ അവധിയും തൊഴിൽ നിബന്ധനകൾ അനുസരിച്ചായിരിക്കുമെന്നും വ്യക്തമാക്കിയിട്ടുണ്ട്. നിയമം പ്രാബല്യത്തിൽ ആകുന്ന തീയതി മുതൽ വീട്ടുജോലിക്കാരുടെ പ്ലേസ്മെന്റിൽ ഏർപ്പെട്ടിരിക്കുന്ന എല്ലാ ഏജൻസികളും ബോർഡിൽ നിർബന്ധമായും രജിസ്റ്റർ ചെയ്യേണ്ടതാണ്. ബോർഡ് സെക്രട്ടറിക്കാണ് ഏജൻസിയുടെ ഉടമസ്ഥനോ ചുമതലയുള്ള വ്യക്തിയോ രജിസ്ട്രേഷൻ അപേക്ഷ നൽകേണ്ടത്. ഏജൻസിയുടെ രജിസ്ട്രേഷൻ 5 കാലയളവിൽ ആയിരിക്കും. അതുകൊണ്ട് നിർദ്ദിഷ്ട ഫീസ് അടച്ച് രജിസ്ട്രേഷൻ പുതുക്കാം. ഏജൻസിയുടെ സേവന നിരക്ക്. നിയമം പ്രാബല്യത്തിലായി കഴിഞ്ഞ ശേഷം നിയമാനുസൃത രജിസ്ട്രേഷൻ കൂടാതെ ഒരു ഏജൻസിയും വീട്ടുജോലിക്കാരെ നിയമിക്കാൻ പാടില്ല. രജിസ്ട്രേഷൻ ഇല്ലാതെ പ്രവർത്തിച്ചുവെന്ന കുറ്റം തെളിയിക്കപ്പെട്ടാൽ ശിക്ഷ ലഭിക്കും. നിർദ്ദേശിച്ചിരിക്കുന്ന രീതിയിൽ ഓരോ ഏജൻസിയും ആ ഏജൻസിയുമായി എംപാനൽ ചെയ്തിട്ടുള്ള ഗാർഹിക തൊഴിലാളികളുടെ രജിസ്റ്റർ പരിപാലിക്കേണ്ടതും ഉണ്ട്. ഒരു ഗാർഹിക തൊഴിലാളി ഏർപ്പാടാക്കുന്നതിന് ഏജൻസി ചുമത്തുന്ന സേവന നിരക്ക് തൊഴിലുടമ നൽകുന്ന മൊത്തം പ്രതിഫലത്തിന്റെ 10% കൂടുവാൻ പാടില്ലെന്നും നിയമം അനുശാസിക്കുന്നു. ഓരോ തൊഴിലുടമയും വീട്ടുജോലിക്കാർക്ക് മാന്യമായ ജീവിത സാഹചര്യങ്ങൾ ലഭിക്കുന്നുവെന്ന് ഉറപ്പാക്കണം. തൊഴിൽ നിബന്ധന അനുസരിച്ചുള്ള പ്രതിഫലവും അലവൻസുകളും അവധിക്കുള്ള പ്രതിഫലവും മറ്റും നൽകണം. വിശ്രമത്തിന് മതിയായ സൗകര്യങ്ങൾ ഒരുക്കണം. വീട്ടുജോലിക്കാരെ അവരുടെ സമ്മതമില്ലാതെ ഒരു ജോലിക്കും സമ്മർദ്ദം ചെലുത്താൻ തൊഴിലുടമയ്ക്ക് അവകാശമുണ്ടാകില്ല. ഈ വ്യവസ്ഥ ലംഘിക്കുന്ന തൊഴിലുടമ 10,000 രൂപ വരെ തുക പിഴയോടെ ശിക്ഷിക്കപ്പെടും. കുറഞ്ഞ പ്രായം 15. 15 വയസ്സിൽ താഴെയുള്ള ആരും വീട്ടുജോലിയിൽ ഏർപ്പെടാൻ പാടില്ലെന്ന് നിയമം പറയുന്നു. അതേസമയം 15 വയസ്സ് പൂർത്തിയാവുകയും 18 തികയാതിരിക്കുകയും ചെയ്യുന്ന ഒരാൾക്ക് രക്ഷിതാവിന്റെയോ രക്ഷിതാവിന്റെ രേഖാമൂലമുള്ള സമ്മതത്തോടെയോ സ്വന്തം ആരോഗ്യത്തിനും സുരക്ഷയ്ക്കും വിദ്യാഭ്യാസത്തിനും ഹാനികരമല്ലാത്ത വീട്ടുജോലികളിൽ ഏർപ്പെടാം. 18 വയസ്സ് പൂർത്തിയായതും 62 വയസ്സ് തികയാത്തവരുമായ വീട്ടുജോലിക്കാർക്കാണ് നിയമത്തിന് കീഴിൽ ഗുണഭോക്താവായി രജിസ്ട്രേഷൻ അർഹതയുള്ളത്. രജിസ്ട്രേഷന് ശേഷം അത്തരം വീട്ടുജോലിക്കാർക്ക് രജിസ്ട്രേഷൻ നമ്പറും ഐഡന്റിറ്റി കാർഡും ലഭിക്കും. ഇത് ഓരോ 5 കഴിയുമ്പോഴും പുതുക്കേണ്ടതുണ്ട്. പിരിയുമ്പോഴും വ്യവസ്ഥകൾ. ഒരു തൊഴിലുടമയ്ക്ക് കീഴിലെ വീട്ടുജോലി നിയമാനുസൃതം അവസാനിപ്പിക്കുന്ന അതിന് 7 മുൻപ് വീട്ടുജോലിക്കാരനോ തൊഴിലുടമയോ രേഖാമൂലം അറിയിക്കുന്നതിന് വിധേയമായിരിക്കും. എന്നാൽ വീട്ടുജോലിക്കാരൻ തുടരുന്നത് തൊഴിലുടമയുടെ താല്പര്യത്തിന് അപകടകരമാകുമെന്ന് അദ്ദേഹത്തിന് ബോധ്യമുണ്ടെങ്കിൽ പ്രതിഫലവും മറ്റും അലവൻസുകളും നൽകുന്നതിന് വിധേയമായി വീട്ടുജോലിക്കാരന്റെ തൊഴിൽ അവസാനിപ്പിക്കാം. ഇങ്ങനെ ജോലി അവസാനിപ്പിക്കുമ്പോൾ ജോലിക്കാരന്റേതായി തൊഴിലുടമയുടെ പക്കൽ സൂക്ഷിച്ചിരുന്ന എല്ലാ സൌകര്യ വസ്തുക്കളും രേഖകളും മറ്റും തിരികെ നൽകണം. അല്ലാത്ത പക്ഷം തർക്ക പരിഹാര കൌൺസിലിന് മുമ്പാകെ അപേക്ഷ നൽകാനാകും. നിയമത്തിന്റെ സെക്ഷൻ 11 പ്രകാരമാണ് സർക്കാർ ഒരു തർക്ക പരിഹാര കൌൺസിലിനെ നിയമിക്കുക. നിയമത്തിന് കീഴിൽ പരാമർശിച്ചിരിക്കുന്ന തർക്കങ്ങൾ കേൾക്കാനും തീർപ്പ് കൽപ്പിക്കാനും നിർദ്ദേശിക്കപ്പെടുന്ന ഒന്നോ അതിലധികമോ അംഗങ്ങൾ അടങ്ങുന്നതാകാം ഈ കൌൺസിൽ. അസിസ്റ്റന്റ് ലേബർ ഓഫീസർ റാങ്കിൽ കുറയാത്ത ലേബർ ഓഫീസർമാരെ ബന്ധപ്പെട്ട അധികാര പരിധിയിലെ ഇൻസ്പെക്ടിംഗ് ഓഫീസർമാരായി നിയമിക്കും. ഗാർഹിക തൊഴിലാളി ക്ഷേമത്തിനായുള്ള ക്ഷേമ പദ്ധതി സർക്കാരിന് ഒരു ഗസറ്റ് വിജ്ഞാപനത്തിലൂടെ നടപ്പിലാക്കാം. 65 വയസ്സ് പൂർത്തിയായ ക്ഷേമനിധി ബോർഡ് അംഗങ്ങളായ വീട്ടുജോലിക്കാർക്കാണ് പെൻഷന് അർഹതയുണ്ടാവുക.